ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രൂപത്തിൽ പഠിക്കുവാനും ഇൽമ് നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നാം ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്നുള്ളത് ശുദ്ധിയുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില പാഠങ്ങളാണ്. ശുദ്ധിയുമായി ബന്ധപ്പെട്ട് ശരിയത്ത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ചില പാഠങ്ങളാണ്. അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ പല സഹോദരങ്ങൾക്കും സംശയമുണ്ടായ ഒരു വിഷയമാണ് മറഞ്ഞ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നതിനെ കുറിച്ച്. മറഞ്ഞ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നതിനെക്കുറിച്ച് പല സഹോദരങ്ങളും ഇന്നലെ സംശയം ചോദിച്ചിരുന്നു. നമ്മുടെ നാട്ടിലില്ലാത്ത വേറൊരു സ്ഥലത്ത് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി ചില സഹോദരങ്ങൾ ചോദിച്ചിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില സഹോദരങ്ങൾ ആ വിഷയത്തിൽ അല്ലാഹു അഅലം അറിവില്ലാതെയോ മറ്റോ സംസാരിച്ച് അത് ബിദഅത്താണെന്നും അങ്ങനെ ഒരു വാദം അഹ്ലു സുന്നക്കില്ല എന്നും അത് ഖുറാഫാത്തിന്റെ വാദമാണെന്നൊക്കെ ചില സഹോദരങ്ങൾ പറഞ്ഞതായിട്ട് അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടെന്താണ്? മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിഷയം എന്താണ്, അല്ലെങ്കിൽ അവരുടെ അധ്യാപനം എന്താണ്? ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, ബറകല്ലാഹു ഫീക്കും, അടിസ്ഥാനപരമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് മയ്യത്ത് നിസ്കാരം മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാനാണ്. അടിസ്ഥാനപരമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് മയ്യത്ത് നിസ്കാരം മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാനാണ്. പുരുഷനാണെങ്കിൽ പുരുഷന്റെ തലഭാഗത്ത് ഇമാമ് നിൽക്കുകയും പിന്നിൽ മഅ്മൂമികൾ നിന്ന് നിസ്കരിക്കുകയും ചെയ്യണം. സ്ത്രീകളാണെങ്കിൽ, അല്ലെങ്കിൽ മയ്യത്ത് സ്ത്രീയാണെങ്കിൽ അവരുടെ ഇടുപ്പിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ അവരുടെ മധ്യത്തിലായി ഇമാമ് നിൽക്കുകയും പിറകിൽ മഅ്മൂമികൾ നിന്ന് നിസ്കരിക്കുകയും ചെയ്യണം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അടിസ്ഥാനപരമായി മയ്യത്ത് നിസ്കാരം എന്നുള്ളത് മയ്യത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് നാം നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. ഇനി മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നതിൽ, മറഞ്ഞ മയ്യത്ത് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ മുന്നിൽ മയ്യത്ത് വെക്കാതെ മറ്റൊരു നാട്ടിലൊക്കെ ഒരാൾ മരണപ്പെട്ടാൽ, അത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ ശറഈയായ വിധി എന്താണ്? ആദ്യമായി ഈ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് എന്താണെന്ന് നോക്കാം. അതിനുശേഷം അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതും നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നാലാളുകൾക്ക് വേണ്ടി മറഞ്ഞ് മയ്യത്ത് നിസ്കരിച്ചതായി നമുക്ക് കാണാം. നാലാളുകൾ മരണപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുന്നിൽ വെക്കാതെ മയ്യത്ത് നിസ്കരിച്ചതായി ചില ചരിത്ര സംഭവങ്ങളിൽ വന്നിട്ടുണ്ട്. അതിന്റെ സഹീഹ് എന്താണ്, ളഈഫ് എന്താണ് നമുക്ക് പറയാം. ഒന്നാമതായി വന്നിരിക്കുന്നത് ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാം, മുഅ്ത യുദ്ധത്തിൽ അമീറായിരുന്നു ജഅഫർ റളിയല്ലാഹു അൻഹു. ജഅഫർ റളിയല്ലാഹു അൻഹു മുഅ്തയിൽ കൊല്ലപ്പെടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലായിരുന്നു. അങ്ങനെ മദീനയിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ജിനാസ നിസ്കാരം നിസ്കരിച്ചതായി ഇമാം വാഖിദി അദ്ദേഹത്തിന്റെ മഗാസിയിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹത്തിൽ നിന്ന് ഇമാം സൈലഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നസ്ബുർ റായയിലും ഉദ്ധരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഷംസുൽ ഹഖ് അൽ അലീം ആബാദി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അൽ ഹദീസ് മുർസൽ വൽ വാഖിദി ളഈഫുൻ ജിദ്ദ. ഈ ഒരു സംഭവം ഉദ്ധരിച്ചിരിക്കുന്ന വാഖിദി അങ്ങേയറ്റം ദുർബലനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മുഅ്തയിൽ മരണപ്പെട്ട ജഅഫർ ബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് നിസ്കരിച്ചതായി സ്ഥിരപ്പെട്ടിട്ടില്ല. ആ സംഭവം ദുർബലമാണ് എന്ന് ഷംസുൽ ഹഖ് അൽ അലീം ആബാദി റഹിമഹുള്ള പറയുന്നതായി കാണാം. അതാണ് ഒരു സംഭവം. രണ്ടാമതായി വന്നിരിക്കുന്നത് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മുഅ്ത യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുഅ്ത യുദ്ധത്തിലെ യോദ്ധാക്കളിൽ നേതാക്കന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മദീനയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കരിച്ചതായും വാഖിദി അദ്ദേഹത്തിന്റെ മഗാസിയിൽ ഉദ്ധരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഇമാം സൈലഈ അദ്ദേഹത്തിന്റെ നസ്ബുർ റായ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ആ സംഭവവും ദുർബലമാണ്, സ്ഥിരപ്പെടാത്ത സംഭവമാണ്. അപ്പോൾ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് ജഅഫർ ബിൻ അബി ത്വാലിബ്, മറ്റൊന്ന് സയ്യിദ് ബിൻ ഹാരിസ. ഈ രണ്ടു പേർക്ക് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ മയ്യത്ത് നിസ്കരിച്ചു എന്ന് വന്നിരിക്കുന്ന സംഭവം ദുർബലമാണ്. മൂന്നാമതായി മുആവിയത്ത് ബിൻ മുആവിയ എന്ന് പറയുന്ന സഹാബി മരണപ്പെട്ടപ്പോൾ അദ്ദേഹം മദീനയിലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുആവിയ മരണപ്പെട്ടു എന്ന വാർത്ത ലഭിച്ചപ്പോൾ തബൂക്കിൽ വെച്ച് മദീനയിൽ മരണപ്പെട്ട മുആവിയക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചതായി ഇമാം ബൈഹഖി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം തബറാനി അബു ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. മുആവിയത്തു ബിൻ മുആവിയ എന്ന് പറയുന്ന സഹാബി മദീനയിൽ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിച്ചതായി. സ്വാഭാവികമായും പ്രവാചകൻ തബൂക്കിലാണ്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മദീനയിലാണ്. സ്വാഭാവികമായും ഒരു നാട്ടിലല്ല, വേറെ ഒരു നാട്ടിലാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നിസ്കരിച്ചതായി ഇമാം ബൈഹഖിയും തബറാനിയും ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുആവിയത്ത് ബിൻ മുആവിയക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ, മയ്യത്ത് നിസ്കാരം മറഞ്ഞ രൂപത്തിൽ നിസ്കരിച്ചോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉസ്ദുൽ ഗാബയിൽ പറയുന്നു, أسانيد هذا الحديث ليست بقوية. معاوية بن معاوية വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ രൂപത്തിൽ ജനാസ നിസ്കരിച്ചു എന്ന് പറയുന്ന സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ പറയുന്നു, ഖബറുഹു ഖവിയ ബിമജ്മൂഇ തുറുഖി. മുആവിയ ബിനു മുആവിയക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നിസ്കരിച്ചതായി വ്യത്യസ്ത തരീഖകളിലൂടെ, വ്യത്യസ്ത പരമ്പരയിലൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് മൊത്തത്തിൽ ശരിയാണ്, അല്ലെങ്കിൽ അത് ബലമുള്ള ഒരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ ബലമുള്ള ഒരു ചരിത്രമാണ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ പറയുന്നതായി കാണാം. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു. ഒന്നാമത്തേത് സയ്യിദ് ബിനു ഹാരിസയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ അവസ്ഥയിൽ മയ്യത്ത് നിസ്കരിച്ചത് സ്ഥിരപ്പെട്ടിട്ടില്ല. രണ്ടാമത്തേത് ജഅഫർ ബിൻ അബി ത്വാലിബിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല. മൂന്നാമത്തേത് മുആവിയത്ത് ബിനു മുആവിയ റളിയല്ലാഹു അൻഹു മദീനയിൽ മരണപ്പെട്ടപ്പോൾ തബൂക്കിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ച സംഭവം ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഫതഹുൽ ബാരിയിൽ പറയുന്നു, അത് ബലമുള്ള റിവായത്താണ്, ബലമുള്ള സംഭവമാണ്. കാരണം ധാരാളം തരീഖുകളിലൂടെ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ പറഞ്ഞു, അത് സ്ഥിരപ്പെടാത്തതാണ്. ഏറ്റവും ശരിയായ അഭിപ്രായം അല്ലാഹു അഅലം, അത് സ്ഥിരപ്പെടാത്ത സംഭവമാണ്. നാലാമതായി വന്നിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി നിസ്കരിച്ചതാണ്. നജാഷി എന്ന് പറയാം, അല്ലെങ്കിൽ നജാഷി എന്ന് പറയാം. അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ നജാഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നജാഷിക്ക് വേണ്ടി നിസ്കരിച്ചു. ഫകുന്തു ഫി സ്വഫി ഥാനി അവ സാലിസ്, ഞാൻ രണ്ടാമത്തേതോ മൂന്നാമത്തേതോ സഫിലായിരുന്നു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി മറഞ്ഞ രൂപത്തിൽ, ഹബശയിലെ ഭരണാധികാരിയാണ് നജാഷി, അദ്ദേഹത്തിന് വേണ്ടി മദീനയിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ രൂപത്തിൽ ജനാസ നിസ്കരിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കരിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. നജാഷി എന്ന് പറയുന്നത് ആരാണ്? ഹബിഷയിലെ ഭരണാധികാരികൾക്ക് പറയുന്ന പേരാണ് നജാഷി, അതല്ലാതെ ഒരു വ്യക്തിയുടെ പേരല്ല. ഹബിഷയിലെ ഭരണാധികാരിക്ക് പറയുന്ന പേരാണ് നജാഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിനാസ നിസ്കരിച്ച ഈ വ്യക്തിയുടെ പേരെന്താണ്? അസ്ഹമ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നിസ്കരിച്ച, പൊതുവെ നമ്മൾ നജാഷി എന്ന് പറയാറുള്ളത് അസ്ഹമ അദ്ദേഹത്തെ കുറിച്ചാണ്. റഹിമഹുല്ലാ, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം സഹാബികളെ കണ്ടിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല. ഈ ഒരു സംഭവം സ്ഥിരപ്പെട്ട സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്ന സംഭവം സ്ഥിരപ്പെട്ട സംഭവമാണ്. ഇമാം ദഹബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, لم يثبت انه صلى الله عليه وسلم صلى على غائب سوى نجاشي ഒഴികെ മറ്റൊരാൾക്ക് വേണ്ടി മറഞ്ഞ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നിസ്കരിച്ചതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഇമാം ദഹബി റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നാല് ആളുകൾക്ക് വേണ്ടി മറഞ്ഞ രൂപത്തിൽ മയ്യത്ത് നിസ്കരിച്ചതായിട്ടാണ് ചരിത്രങ്ങളിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് സയ്ദ് ബിൻ ഹാരിസ, അത് ളഈഫ് ആണ്. രണ്ടാമത്തേത് ജാഫർ ബിൻ അബി ത്വാലിബ്, അത് ളഈഫ് ആണ്. മൂന്നാമത്തേത് മുആവിയത്ത് ബിൻ മുആവിയ, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വന്നിരിക്കുന്ന സംഭവം ശരിയാണ് എന്ന രൂപത്തിൽ ഹാഫിദ് ഇബ്നു ഹജർ പറയുന്നു, ശരിയല്ല എന്ന രൂപത്തിൽ ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു. ഏറ്റവും ശരിയായ അഭിപ്രായം അത് സ്ഥിരപ്പെടാത്തതാണ് എന്നാണ്. നാലാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹമത നജാഷിക്ക് വേണ്ടി നിസ്കരിച്ചതാണ്, അത് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന സംഭവമാണ്. മനസ്സിലായില്ലേ? ഇതാണ് ആ വിഷയത്തിൽ വന്നിരിക്കുന്ന പ്രമാണം. ഇനി ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ വീക്ഷണം എന്താണ്? ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ വീക്ഷണം എന്താണ്? മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നതിന്റെ ശറഈയായ വിധി എന്താണ്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ എന്തു പറഞ്ഞു? പ്രധാനമായും നാല് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്ക് അഹ്ലുസുന്നക്കിടയിൽ കാണാൻ സാധിക്കുക. പ്രധാനമായും നാല് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ശരിക്കും മനസ്സിലാക്കുക, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ബിദഅത്തിന്റെ ആളുകളോ അല്ലെങ്കിൽ ഖുറാഫാത്തിന്റെ ആളുകളെ കുറിച്ചല്ല പറയുന്നത്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ നാല് അഭിപ്രായങ്ങളാണ് പ്രധാനമായും വന്നിട്ടുള്ളത്. ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ ഇമാം ഇബ്നു ഹിബ്ബാനിനെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രധാനമായി ഒരു വിഷയം പറയുന്നു എന്ന രൂപത്തിൽ നാല് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം എന്നുള്ളത് ഹനഫി മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും വീക്ഷണമാണ്. ഒന്നാമത്തെ അഭിപ്രായം ഹനഫി മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും വീക്ഷണമാണ്. അവർ പറയുന്നു, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം അനുവദനീയമല്ല, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം അനുവദനീയമല്ല എന്നുള്ളതാണ് ഹനഫി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലെയും വീക്ഷണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം വരും, അങ്ങനെയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി മറഞ്ഞ രൂപത്തിൽ നിസ്കരിച്ചു, എന്താണ് അതിന്റെ മറുപടി? മാലിക്കി മദ്ഹബിലെയും ഹനഫി മദ്ഹബിലെയും ഉലമാക്കൾ അതിന് നൽകുന്ന മറുപടി, മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം ഖുറൈശി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഹാഷിയയിൽ പറയുന്നു, സ്വലാത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൻ നജാഷി മിൻ ഖുസൂസിയാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചത് പ്രവാചകന് പ്രത്യേകമായി ഉള്ള ഒരു പദവിയാണ്. അത് മറ്റൊരാൾക്കും പറ്റുകയില്ല, അത് മറ്റൊരാൾക്കും പറ്റുകയില്ല. ഒരു നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു, അവിടെ ആരും അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി മറഞ്ഞ രൂപത്തിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. ഹനഫി മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും വീക്ഷണം. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ അത് പ്രവാചകന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. പ്രവാചകന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, മാലിക്കി മദ്ഹബിലെ ചില ഉലമാക്കൾ പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജാഷിക്ക് വേണ്ടി നിസ്കരിക്കുമ്പോൾ നജാഷിയെ കാണുന്ന ഒരവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചത്. ഹബശയിലുള്ള നജാഷിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുത്ത രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചത് എന്നാണ് മാലിക്കി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ പറയുന്നത്. മാലിക്കി മദ്ഹബിലെ തന്നെ ഇമാം ഇബ്നുൽ അറബി റഹിമഹുല്ലാ ആ ഒരു വാദത്തെ എതിർക്കുകയും ആ ഒരു വാദം ശരിയല്ല എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മാലിക്കി മദ്ഹബിന്റെ വീക്ഷണം, ഒരു മദ്ഹബ് എന്ന രൂപത്തിൽ അതിന്റെ വീക്ഷണം എന്താണ്? മറഞ്ഞ മയ്യത്തിന് നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാശിക്ക് നിസ്കരിച്ചതോ അത് പ്രവാചകന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ഇനി വേറെ ഒരാൾക്ക് വേണ്ടിയും അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. ശരിക്ക് മനസ്സിലാക്കണം, വേറൊരു നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് വേണ്ടി ആ നാട്ടുകാർ ആരും നിസ്കരിച്ചിട്ടില്ല, എന്നാൽ പോലും മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മാലിക്കി മദ്ഹബിന്റെ വീക്ഷണം. ഹനഫി മദ്ഹബിന്റെ വീക്ഷണം എന്താണ്? ഹനഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം സർഹസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മബ്സൂത്തിൽ പറഞ്ഞു, ലാ യുസല്ല അലാ മയ്യിത്തിൻ ഗായിബ്, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം അനുവദിക്കപ്പെടുന്നതല്ല, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം അനുവദിക്കപ്പെടുന്നതല്ല. ഇത് തന്നെയാണ് ഇമാം കാസാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ബദായിഉസ് സനായിഉ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നതും. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം മനസ്സിലായില്ലേ? അഹ്ലുസുന്നക്കിടയിലുള്ള ഒന്നാമത്തെ അഭിപ്രായം, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം അനുവദനീയമല്ല, ഒരു സാഹചര്യത്തിലും നിസ്കാരം അനുവദനീയമല്ല. അതാണ് മാലിക്കി മദ്ഹബിന്റെയും ഹനഫി മദ്ഹബിന്റെയും ഈ വിഷയത്തിലുള്ള വീക്ഷണം. തയ്യം, രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? ശരിക്കും ശ്രദ്ധിക്കുക, രണ്ടാമത്തെ അഭിപ്രായം മറഞ്ഞ മയ്യത്തിന് വേണ്ടി, ഒരു നാട്ടിലില്ലാത്ത മയ്യത്തിന് വേണ്ടി ജനാസ നിസ്കാരം അനുവദനീയമാണ്. ഒരു സ്ഥലത്ത് ചില ആളുകൾ ജീവിക്കുന്നു, വേറെ നാട്ടിലുള്ള ഒരു വ്യക്തി ആ നാട്ടിൽ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. ഞാൻ ദർസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില സഹോദരങ്ങൾ ഈ ഒരു വാദം ഇന്നലെ ഖുറാഫാത്തിന്റെ വാദമൊക്കെ ആക്കി പറഞ്ഞു നടന്നെന്ന് കേട്ടു. ഇനി നമ്മൾ ചിന്തിക്കുക, ഈ ഒരു അഭിപ്രായം ആരൊക്കെയാണ് പറഞ്ഞത് എന്ന് നമ്മൾ നോക്കുക. മറഞ്ഞ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കാരം അനുവദനീയമാണെന്ന് പറയുന്നത് ഒന്ന് ഷാഫിഈ മദ്ഹബാണ്, മറ്റൊന്ന് ഹംബലി മദ്ഹബാണ്. ഈ രണ്ട് പ്രഗത്ഭമായ ഈ രണ്ട് മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് മറഞ്ഞ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാം. ആ വ്യക്തിക്ക് മരിച്ച സ്ഥലത്ത് മയ്യത്ത് നിസ്കാരം നടന്നിട്ടുണ്ട് എങ്കിൽ പോലും മറ്റൊരു നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കാം എന്നുള്ളതാണ് ഷാഫിഈ മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും വീക്ഷണം. മനസ്സിലായോ? ഒരു വ്യക്തി ഒരു നാട്ടിൽ മരിച്ചു, വേറെ ഒരു രാജ്യത്ത് ഒരു വ്യക്തി മരണപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ജനാസ നിസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ പോലും മറ്റിതര നാട്ടിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കാരം അനുവദനീയമാണ് എന്നുള്ളതാണ് ഷാഫിഈ മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും വീക്ഷണം. അവരുടേത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പൊതുവെ കേട്ട് പരിചയമുള്ള നാല് മദ്ഹബ് നമ്മൾ പറഞ്ഞു. മാലിക്കി മദ്ഹബ് പറഞ്ഞു, ഹനഫി മദ്ഹബ് പറഞ്ഞു, പറ്റില്ല എന്ന അഭിപ്രായം. ഹംബലി മദ്ഹബും ഷാഫിഈ മദ്ഹബും പറ്റുമെന്ന അഭിപ്രായം. മറ്റൊരു മദ്ഹബ് കാലഗ്രഹണപ്പെട്ടുപോയ അല്ലെങ്കിൽ കുറച്ചൊക്കെ മാത്രം നിലനിൽക്കുന്ന വാഹിരി മദ്ഹബ് എന്ന് പറയുന്നത് ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ലയുടെ മദ്ഹബ്. അദ്ദേഹം പറയുന്ന അഭിപ്രായം മറഞ്ഞ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കാരം അനുവദനീയമാണ്. മാലിക്കി മദ്ഹബിലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു മാലിക്കി മദ്ഹബിന്റെ വീക്ഷണം പാടില്ല എന്നുള്ളതാണ്. എന്നാൽ മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം ഇബ്നു ഹബീബ് റഹിമഹുല്ല പറയുന്നു, മറഞ്ഞ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കാരം അനുവദനീയമാണ്. അതുപോലെ തന്നെ മാലിക്കി മദ്ഹബിലെ മറ്റു ചില പണ്ഡിതന്മാരും മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ തെളിവെന്താണ് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം അനുവദനീയമാണെന്നുള്ളതിന്? ഇമാം നവവി റഹിമഹുല്ല പറയുന്നു, ശരിക്കും ശ്രദ്ധിക്കുക, ഇമാം നവവി റഹിമഹുല്ല പറയുന്നു, മദ്ഹബുന, നമ്മുടെ മദ്ഹബ്, ഏത് മദ്ഹബ്? ഷാഫിഈ മദ്ഹബ്. ഷാഫിഈ മദ്ഹബിലെ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നവവി. അദ്ദേഹം പറയുന്നു, മദ്ഹബുന, നമ്മുടെ മദ്ഹബ്, ജവാസു സ്വലാത്തി അലൽ മയ്യിത്തിൽ ഗായിബി അനിൽ ബലദ്, ഒരു നാട്ടിലല്ലാത്ത മറ്റൊരു നാട്ടിൽ മരണപ്പെട്ട വ്യക്തിക്ക് ജനാസ നിസ്കരിക്കൽ അനുവദനീയമാണ് എന്നുള്ളതാണ് നമ്മുടെ മദ്ഹബ്. മനഅഹ അബൂ ഹനീഫ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അത് പാടില്ല എന്ന് പറയുന്ന പണ്ഡിതനാണ്. ദലീലുന, നമ്മുടെ തെളിവെന്താണ് മറഞ്ഞ മയ്യത്തിന് നിസ്കരിക്കാം എന്നുള്ളതിന്റെ തെളിവ്? ഹദീസുൻ നജാഷി, നജാഷിയുടെ തെളിവാണ്. നജാഷി ഹബശയിൽ മരണപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിസ്കരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, വഹുവ സഹീഹുൻ, അത് സഹീഹായി സ്ഥിരപ്പെട്ടതാണ്. ലാ മത്അന ഫീഹി, അതിൽ ഒരു രൂപത്തിലും ഒരാൾക്കും അത് തള്ളിക്കളയാനോ അത് കുറ്റം പറയാനോ സാധ്യമല്ല. വലൈസ ലഹും അൻഹു ജവാബുൻ സഹീഹ്, മറഞ്ഞ മയ്യത്തിന്റെ നിസ്കാരം പാടില്ല എന്ന് പറയുന്നവർക്ക് ഈ ഹദീസിന് ഒരു മറുപടിയും പറയാൻ സാധിക്കുന്നില്ല എന്ന് ഇമാം നവവി റഹിമഹുല്ല പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ബൽ ദകറു ഫീഹി ഖിയാലാത്, അവരോട് ഈ വിഷയം പറയുമ്പോൾ അവരതിന് പറയുന്ന മറുപടി ചില ചിന്തകളാണ്. ഇങ്ങനെയായിരിക്കാം എന്നുള്ള ചില തോന്നലുകൾ വെച്ചിട്ടാണ് അവർ മറുപടി പറയുന്നത്. അജാബ അൻഹ അസ്ഹാബുന ബി അജ്വിബതിൻ മഷ്ഹൂറ, അതിന്റെ ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ പണ്ഡിതർ ഏറ്റവും നല്ല രൂപത്തിൽ മറുപടി നൽകിയിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹിമഹുള്ള പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറഞ്ഞ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കാരം അത് ബിദഅത്താണ്, അത് ഖുറാഫികളുടെ ചര്യയാണെന്ന് പറയുന്നവർ, ഇമാം നവവി റഹിമഹുള്ള ഇവിടെ പഠിപ്പിക്കുന്നത് ബിദഅത്താണോ? ഇമാം നവവി റഹിമഹുള്ള ഇവിടെ സ്ഥിരീകരിക്കുന്നത് ഖുറാഫാത്തിന്റെ ആശയമാണോ? നമ്മളിപ്പോ പറഞ്ഞത് ആരെയാണ്? നവവിയാണ്, ഷാഫിഈ മദ്ഹബ്. അടുത്തത് ഇമാം ഇബ്നു ഖുദാമത്തൽ മഖ്ദിസി റഹിമഹുള്ള, ഏത് മദ്ഹബിലെ പണ്ഡിതനാണ്? ഹംബലി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ. ഹംബലി മദ്ഹബിലെ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഗ്നി എന്നുള്ളത്. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ പറയുന്നു, തജൂസു സ്വലാത്തു അലൽ ഗായിബി ഫീ ബലദിൻ ആഖറ ബിന്നിയ്യ, മറ്റൊരു നാട്ടിൽ മരണപ്പെട്ടിരിക്കുന്ന മയ്യത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ആ നിയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഫയസ്തഖ്ബിലുൽ ഖിബല, ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ നിസ്കരിക്കുക. വയുസല്ല അലൈഹ കമാ യുസല്ല അലൽ ഹാളിർ, നമ്മുടെ മുന്നിൽ ജനാസ വെച്ചുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ നിസ്കരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണെന്ന് ആര് പറയുന്നു? ഇമാം ഇബ്നു ഖുദാമ. ശേഷം അദ്ദേഹം പറയുന്നു, വബിഹാദാ ഖാല ഷാഫിഈ, ഇതാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ അഭിപ്രായം. ഇബ്നു ഖുദാമ പറയുകയാണ്, ഇമാം ഷാഫിഈയുടെ വീക്ഷണം മറഞ്ഞ മയ്യത്തിന് വേണ്ടി ജനാസ നിസ്കാരം അനുവദനീയമാണ് എന്ന് ഇമാം ഇബ്നു ഖുദാമ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ പറയുന്നു. ഇനി നമ്മൾ പറയുക, ഇമാം ഷാഫിഈ റഹിമഹുള്ള ഖുറാഫാത്താണോ പറയുന്നത്? ഇമാം ഷാഫിഈ റഹിമഹുള്ള ബിദഅത്താണോ പ്രചരിപ്പിക്കുന്നത്? നമുക്കൊരു കാര്യത്തെ കുറിച്ച് അറിവില്ല എങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അറിവുള്ളവരോട് ചോദിക്കാനും പരിശ്രമിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നമാ ശിഫാഉൽ അയ്യി സുആൽ, അറിവില്ലായ്മയുടെ ശിഫ എന്നുള്ളത്, അതിന്റെ രോഗശമനം എന്നുള്ളത് ചോദിച്ചു പഠിക്കലാണ്. അതല്ലാതെ നമ്മൾ ഇതുവരെ കേട്ടുവന്നത് അത് പാടില്ല എന്നാണ്. അതുകൊണ്ട് ഇനി ആരെങ്കിലും അത് ചെയ്താൽ അത് ബിദഅത്താണ്, അത് ഖുറാഫാത്താണ്, അത് ബിദഅത്തിന്റെ വാദമാണ് എന്ന് പറയല്ല വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇമാം ഷാഫിഈ റഹിമഹുള്ള ബിദഅത്ത് പ്രചരിപ്പിച്ച പണ്ഡിതനാണ്. ഇമാം നവവിയെ കുറിച്ച് അങ്ങനെ പറയണം, ഇബ്നു ഖുദാമ റഹിമഹുള്ളയെ കുറിച്ച് അങ്ങനെ പറയേണ്ടി വരും. മാത്രമല്ല, ഇതേ ഒരാശയം മറഞ്ഞ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കലാണ് ശരി, അതാണ് ഹംബലി മദ്ഹബ് എന്ന് ഇമാം മർദാവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുൽ ഇൻസാഫിൽ പറയുന്നതായി നമുക്ക് കാണാം. അടുത്തതായി ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുഹല്ലയിൽ പറയുന്നു, യുസല്ല അലൽ മയ്യത്തിൽ ഗായിബ് ബിഇമാമിൻ വജമാഅ, മറഞ്ഞിരിക്കുന്ന മയ്യത്തിന് വേണ്ടി, മറ്റൊരു നാട്ടിലുള്ള മയ്യത്തിന് വേണ്ടി ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കൽ അനുവദനീയമാണ്. വഖദ് സല്ല റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൻ നജാഷി മാത ബി അർളിൽ ഹബശ, ഹബശയിൽ വെച്ച് മരണപ്പെട്ട നജാഷിക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ടുണ്ട്, സ്വഹാബികളും നിസ്കരിച്ചിട്ടുണ്ട്. ഹാദാ ഇജ്മാഉൻ മിൻഹും, ഇത് അവരുടെ ഏക അഭിപ്രായം പോലെയാണ്. ലാ യജൂസു തഅദ്ദീഹി, അത് വിട്ടുകടന്നുകൊണ്ട് അത് തെറ്റാണ്, അത് പാടില്ല എന്ന് പറയാൻ പാടില്ല എന്ന് ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുഹല്ലയിൽ പറയുന്നു. ഇമാം ഷാഫിഈ റഹിമഹുള്ള പറയുന്നു, അസ്സലാത്തു അലൽ മയ്യിതി ദുആഉല്ലഹ, മയ്യത്തിന് വേണ്ടി നിസ്കാരം എന്നുള്ളത് എന്താണ്? ആ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സാധാരണ ജനാസ നിസ്കാരം എന്നുള്ളത് മയ്യത്തിന് വേണ്ടിയുള്ള ഒരു രൂപത്തിലുള്ള പ്രാർത്ഥനയാണ്, അദ്ദേഹത്തിന്റെ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കാൻ. കാരണം മയ്യത്ത് നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഒരു മജ്ജ എന്ന് പറയുന്നത് എന്താ? അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന പ്രാർത്ഥനയാണ്. അദ്ദേഹം പറയുന്നു, അസ്സലാത്തു അലൽ മയ്യിതി ദുആഉല്ല, മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ഫകൈഫ ലാ യുദഅ ലഹു വഹുവ ഗായിബ്, മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ എന്താണ് തടസ്സം? നിസ്കരിക്കാൻ എന്താണ് തടസ്സം? ഔ ഫിൽ ഖബർ, ഇനി ഖബറിലാണെങ്കിലും ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലെങ്കിൽ നിസ്കരിക്കാൻ എന്താണ് തടസ്സം എന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ള ചോദിക്കുന്നതായി ഇമാം ജുവൈനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ നിഹായത്തുൽ മത്ലബ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുള്ളയുടെ അഭിപ്രായം, ഇമാം ഷാഫിഈയുടെ അഭിപ്രായം, ഇമാം നവവിയുടെ അഭിപ്രായം, ഇബ്നു ഖുദാമ റഹിമഹുള്ളയുടെ അഭിപ്രായം, ഇങ്ങനെ അഹ്ലുസുന്നയുടെ ഒട്ടനവധി പണ്ഡിതന്മാർ പറയുന്നു, മറഞ്ഞ മയ്യത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇമാം ഷൗഖാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ നൈലുൽ ഔത്താർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇസ്തദല്ല ബിഖിസ്സത്തിൽ ബിഖിസ്സത്തിൻ നജാഷി, നജാഷിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നിസ്കരിച്ച സംഭവം വെച്ചുകൊണ്ട് അൽ ഖായിലൂന ബിമശ്റൂഇയത്തി സ്സലാത്തി അലൽ ഗായിം, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാം എന്ന് പറയുന്നവർ തെളിവുപിടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ച സംഭവം വെച്ചുകൊണ്ട് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുയോജനീയമാണ് എന്ന് ചില പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇമാം ശൗക്കാനി തുടരുന്നു, ഖാല ഫിൽ ഫത്ഹി, ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ബിദാലിക ഖാല ശാഫിഈ, അതാണ് ഇമാം ഷാഫിഈയുടെ അഭിപ്രായം, വ അഹ്മദു, അതാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അഭിപ്രായം, വ ജുംഹൂറു സലഫ്, മുൻഗാമികളിൽ നിന്ന് നല്ലൊരു ഭാഗം പറഞ്ഞിരിക്കുന്നത് അതാണ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നു, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം അനുവദനീയമാണെന്ന്. അതിനുശേഷം ആ വിഷയത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, വഅതദറ മൻ ലം യഖുൽ ബിസ്സലാത്തി അലൽ ഗായിബി അൻ ഹാദിഹിൽ ഖിസ്സതി ബിഅഅദാർ, മറഞ്ഞ മയ്യത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ നജാഷിയുടെ സംഭവത്തിന് പല രൂപത്തിലുള്ള ന്യായങ്ങളും കാരണങ്ങളും പറയുന്നുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചതിന് അത് പാടില്ല എന്ന് പറയുന്നവർ, ജനാസ നിസ്കാരം മറഞ്ഞ മയ്യത്തിന് പാടില്ല എന്ന് പറയുന്നവർ ഈ ഒരു സംഭവത്തിന്റെ പല കാരണങ്ങളും പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മിൻഹ, അവർ പറയുന്ന കാരണങ്ങളിൽ പെട്ടതാണ്, അന്നഹു കാന ബി അർളിൻ ലം യുസല്ല അലൈഹി ബിഹാ, ലം യുസല്ലി അലൈഹി ബിഹാ അഹദ്, നജാഷി ജീവിച്ച നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് എന്ന് ഇത് തടയുന്നവർ കാരണങ്ങൾ പറയും, അല്ലെങ്കിൽ ന്യായീകരണം പറയുമെന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറയും. കുറച്ച് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, ഹാദ മുഹ്തമിൽ, അതിനൊരു സാധ്യതയുണ്ട്, അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി ആരും നിസ്കരിച്ചില്ല എന്ന് പറയുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഇല്ല, പക്ഷേ അന്നനി ലം അഖിഫ് ഫീ ഷൈഇൻ മിനൽ അഖ്ബാർ അന്നഹു ലം യുസല്ലി അലൈഹി അഹദുൻ ഫീ ബലദിഹി, നജാഷിയുടെ നാട്ടിൽ നജാഷിക്ക് വേണ്ടി ഒരാൾ പോലും വേറെ മയ്യത്ത് നിസ്കരിച്ചില്ല എന്ന് ഈ ഹദീത്തിന് വന്നിരിക്കുന്ന വ്യത്യസ്തമായ പരമ്പരകളിലോ മറ്റുതര ചരിത്ര സംഭവങ്ങളിലോ എനിക്ക് കാണാൻ സാധിച്ചില്ല എന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നു. അദ്ദേഹത്തിന്റെ സംസാരം സൂചന നൽകുന്നത് എന്താണ്? ഒരു പക്ഷേ അവിടുന്ന് നജാഷിക്ക് വേണ്ടി വേറെ ആളുകൾ നിസ്കരിച്ചിട്ടുണ്ടാകാം, നിസ്കരിച്ചില്ല എന്ന് എവിടെയും വന്നിട്ടില്ല, നിസ്കരിച്ചു എന്നും എവിടെയും വ്യക്തമായി വന്നതായി നമുക്ക് കാണാൻ സാധ്യമല്ല. ഇബ്നു ഖുദാമ റഹിമഹുല്ലയും ഈ ഒരു ആശയത്തിൽ പറയുന്നുണ്ട്, നജാഷിക്ക് വേണ്ടി നിസ്കരിച്ചില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ മാത്രം അതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല എന്ന രൂപത്തിൽ ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലയും പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇമാം ഷൗഖാനി അവസാനം, വൽഹാസിൽ, ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ലം യഅതിൽ മാനിഊന മിന അസ്സലാത്തി അലൽ ഗായിബി ബിശൈഇൻ യുഅതദ്ദു ബി, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം പാടില്ല എന്ന് പറയുന്നവർ പരിഗണിക്കപ്പെടുന്ന ഒരു തെളിവും ഹാജരാക്കുന്നില്ല. സിവൽ അഅദാർ, ചില ന്യായീകരണങ്ങളും കാരണങ്ങളും ഒഴികെ. എന്താണ് അവർ പറയുന്ന കാരണങ്ങൾ? ബി അന്ന ദാലിക മുഖ്തസ്സുൻ ബിമൻ കാന ഫീ അർദിൻ ലാ യുസല്ല അലൈഹി ഫീഹാ, ഒരു വ്യക്തി ഒരു നാട്ടിൽ മരണപ്പെട്ടു, അദ്ദേഹത്തിന് വേണ്ടി അവിടെ ആരും നിസ്കരിക്കാനില്ലെങ്കിൽ മാത്രമാണ് അങ്ങനെ അനുവദിക്കപ്പെടുക എന്നിങ്ങനെ ചില കാരണങ്ങൾ അവർ പറയുന്നു എന്നല്ലാതെ വ്യക്തമായ ഒരു തെളിവ് അവർക്ക് ഹാജരാക്കാൻ സാധിക്കുന്നില്ല എന്ന് ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നൈലുൽ ഔത്താർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാം. പൊതുവെ നജാഷി റഹിമഹുല്ലയുടെ സംഭവം പറയുന്നവർ പറയുന്ന എന്താ? അദ്ദേഹത്തിന് വേണ്ടി അവിടെ ആരും മയ്യത്ത് നിസ്കരിച്ചില്ലായിരുന്നു എന്നാണ്. അതിന് വ്യക്തമായ തെളിവുകളില്ല എന്നാണ് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നത്. അതിന് വ്യക്തമായ തെളിവുകളില്ല എന്നാണ് ഇമാം ഷൗക്കാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ നൈലുൽ ഔത്താർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പോൾ എത്ര പണ്ഡിതന്മാരായി നിസ്കരിക്കണമെന്ന് പറഞ്ഞത്? രണ്ട് പ്രഗൽഭമായ മദ്ഹബുകൾ, അതിനു പുറമെ ഇമാം ഇബ്നു ഹസ്മിനെ പോലെയുള്ള, ഷൗഖാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ, സമീപകാലം ജീവിച്ച മുഹമ്മദ് അലി ആദം അൽ അത്യോപി റഹിമഹുല്ലാ സുനനുൻ നസായിയുടെ അദ്ദേഹത്തിന്റെ ഷർഹിൽ പറയുന്നു, അല്ലദീ യതറജ്ജഹു ഇൻദി, എന്റെ അരികിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം, ഫീ ഹാദിഹിൽ മസ്അല, ഈ വിഷയത്തിൽ, ഖൗലു മൻ ഖാല ബിജവാസി സ്സലാത്തി അലൽ ഗായിബ്, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം അനുവദനീയമാണ് എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ശരിയായി മനസ്സിലാക്കുന്നത്. വഅഖ്വാ ദലീലിന അലാ ദാലിക, അതിന്റെ ഏറ്റവും പ്രബലമായ തെളിവ്, ഖിസ്സത്തുൻ നജാഷി, നജാഷിയുടെ സംഭവമാണ് എന്ന് ഇമാം മുഹമ്മദ് അലി ആദം അൽ അത്യോപി റഹിമഹുല്ല പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ മറഞ്ഞ മയ്യത്തിനു വേണ്ടി ജനാസ സംസ്കാരം അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. മറഞ്ഞ മയ്യത്തിനു വേണ്ടി ജനാസ സംസ്കാരം അനുവദനീയമാണെന്ന് പറഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാരാണ്. അപ്പോൾ എത്ര അഭിപ്രായമായി? രണ്ടഭിപ്രായം. ഒന്നാമത്തേത് മാലിക്കി മദ്ഹബിന്റെയും ഹലഫി മദ്ഹബിന്റെയും വീക്ഷണം, മറഞ്ഞ മയ്യത്തിനു വേണ്ടി ജനാസ സംസ്കാരം പാടില്ല. രണ്ടാമത്തേത് ഷാഫിഈ മദ്ഹബിലെയും ഹംബലി മദ്ഹബിന്റെയും വീക്ഷണം, മറഞ്ഞ മയ്യത്തിനു വേണ്ടി ജനാസ സംസ്കാരം അനുവദനീയമാണ്. ഈ വിഷയത്തിൽ മൂന്നാമത്തെ അഭിപ്രായം എന്താണ്? ഒരു നാട്ടിൽ ഒരു വ്യക്തി മരണപ്പെടുകയും അദ്ദേഹത്തിന് വേണ്ടി ആ നാട്ടിൽ ആരും ജനാസ നിസ്കരിച്ചില്ല എങ്കിൽ മറ്റുള്ള നാട്ടുകാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു നാട്ടിലുള്ളവർക്ക് ജനാസ നിസ്കാരം അനുവദനീയമാണ്. ഉദാഹരണം, ഒരു വ്യക്തി സൗദിയിൽ മരണപ്പെട്ടു എന്ന് കരുതുക. അദ്ദേഹത്തിന് വേണ്ടി അവിടെ ആരും നിസ്കരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നാട്ടിലുള്ളവർക്ക് അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കാരം അനുവദനീയമാണ്. അതാണ് ഈ വിഷയത്തിലുള്ള മൂന്നാമത്തെ അഭിപ്രായം. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം മരണപ്പെട്ട സ്ഥലത്ത് ജനാസ നിസ്കരിക്കപ്പെട്ടു എങ്കിൽ നാട്ടിലുള്ളവർ ജനാസ നിസ്കരിക്കാൻ പാടില്ല. അതാണ് ഈ വിഷയത്തിലുള്ള മൂന്നാമത്തെ അഭിപ്രായം. അവരുടെ തെളിവ് എന്താണ്? നജാഷിയുടെ സംഭവം തന്നെയാണ്. അവരെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അവര് പറയുന്നു, നജാഷി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ജനാസ നിസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിച്ചത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു വ്യക്തി മരണപ്പെടുകയും അദ്ദേഹത്തിന് വേണ്ടി ആ നാട്ടിൽ ആരും ജനാസ നിസ്കരിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ മറ്റുള്ള നാട്ടിലുള്ളവർക്ക് അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ വിഷയത്തിൽ മൂന്നാമതായി അഹ്ലു സുന്നത്തി വൽ ജമാഅക്കിടയിലുള്ള അഭിപ്രായം. ഇതാരൊക്കെയാണ് പറഞ്ഞത്? ഏറ്റവും പ്രഗത്ഭമായി ഈ ഒരു അഭിപ്രായം പറഞ്ഞത് ഇമാം ഖത്താബി റഹിമഹുല്ലാഹാണ്. അദ്ദേഹം പറഞ്ഞു, ലാ യുസല്ല അലൽ ഗായിബി ഇല്ലാ ഇദാ വഖഅ മൗതുഹു ബി അർളിൻ ലൈസ ബിഹാ മൻ യുസല്ലി അലൈഹി. ഒരു നാട്ടിൽ ഒരു വ്യക്തി മരണപ്പെടുകയും അദ്ദേഹത്തിന് വേണ്ടി ആ നാട്ടിൽ നിസ്കരിക്കാൻ ആരുമില്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മറ്റുള്ള നാട്ടുകാർക്ക് അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കൽ അനുവദനീയമാണ് എന്ന് ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അഅലാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കുക, നജാഷിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ നാട്ടിൽ ആരും മയ്യത്ത് നിസ്കരിച്ചില്ല എന്ന് പറയാൻ മാത്രം വ്യക്തമായ തെളിവില്ല. നജാഷിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരാള് പോലും മയ്യത്ത് നിസ്കരിച്ചില്ല എന്ന് പറയാൻ വ്യക്തമായ തെളിവില്ല എന്ന് ഞാൻ പറയുന്നതല്ല, മറിച്ച് ആരാ പറയുന്നത്? ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും അത് അഹ്ലു സുന്നക്കിടയിൽ പ്രഗത്ഭമായ ഒരു അഭിപ്രായം തന്നെയാണ്. ഒരു നാട്ടിൽ ഒരു വ്യക്തി മരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി അവിടെ ആരും ജനാസ നിസ്കരിക്കുകയും ചെയ്തില്ല എങ്കിൽ മറ്റുള്ള നാട്ടിലുള്ളവർക്ക് അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കാം. അതാണ് ഇമാം ഖത്താബി റഹിമഹുല്ലയുടെ അഭിപ്രായം. ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ നിന്നും ആ ഒരു രൂപത്തിൽ അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരുടെ വീക്ഷണം. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ വീക്ഷണം നമ്മൾ പറഞ്ഞ എന്താ? ജനാസ നിസ്കാരം മറഞ്ഞ മയ്യത്തെ നിസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, മറഞ്ഞ മയ്യത്തിന് നിരുപാധികം നിസ്കരിക്കാം. മൂന്നാമത്തേത്, മറഞ്ഞ മയ്യത്തിന് ആ നാട്ടിൽ ആരും നിസ്കരിച്ചില്ല എങ്കിൽ നിസ്കരിക്കാം. അദ്ദേഹം മരണപ്പെട്ട നാട്ടിൽ ആരെങ്കിലും നിസ്കരിച്ചു എങ്കിൽ നിസ്കരിക്കാൻ പാടില്ല. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും ഇമാം ഖത്താബിയുടെയും ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനിയുടെയും ഷെയ്ഖ് ഇബ്നു ഉസൈമിന്റെയും റഹിമഹുമുല്ലാ ഈ പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം. ഇനി ഈ വിഷയത്തിലുള്ള നാലാമത്തെ അഭിപ്രായം, ഒരു നാട്ടിൽ ഒരു വ്യക്തി മരണപ്പെട്ടു, ആ നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ മരണപ്പെട്ടിരിക്കുന്ന വ്യക്തി ഏതെങ്കിലും ഒരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ ദീനിന് വേണ്ടി പോരാടിയിരിക്കുന്ന ഒരു മുജാഹിദാണ്, അങ്ങനെ ദീനിന് വേണ്ടി വലിയ ഏതെങ്കിലും സേവനങ്ങൾ നൽകിയവരാണെങ്കിൽ അവർക്ക് വേണ്ടിയും മറ്റുള്ള നാടുകളിൽ ജനാസ നിസ്കാരം അനുവദനീയമാണ് എന്നുള്ളത് ചില പണ്ഡിതന്മാർ നൽകിയിരിക്കുന്ന ഫത്വയാണ്. സമീപകാലം ജീവിച്ച ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാ ആ ഒരു അഭിപ്രായം പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, ഒരു നാട്ടിൽ ഒരു വ്യക്തി മരണപ്പെട്ടു. ആ മരണപ്പെട്ട വ്യക്തി അഹ്ലു സുന്നയുടെ ഒരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ സംസാരത്തിൽ കാണാം, അല്ലെങ്കിൽ അദ്ദേഹം അൽ അമീറു സ്വാലിഹാണ്, നല്ല ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ഭരണാധികാരിയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റുള്ള സ്ഥലങ്ങളിൽ മറഞ്ഞ രൂപത്തിൽ ജനാസ നിസ്കരിക്കൽ അനുവദനീയമാണ്. അമ്മ അഅമതുന്നാസ്, പൊതുജനങ്ങൾക്ക് വേണ്ടി, പണ്ഡിതനല്ല അല്ലെങ്കിൽ അമീറല്ല, പൊതുജനങ്ങളാണെങ്കിൽ ലാ യുസല്ല അലൈഹിം സലാത്തുൽ ഗായിബ്, അവർക്ക് വേണ്ടി മറഞ്ഞ രൂപത്തിൽ ജനാസ നിസ്കരിക്കേണ്ടതില്ല എന്ന് ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാ ഫത്വ നൽകുന്നതായും നമുക്ക് കാണാം. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭ അല്ലജ്നത്തുൽ ദായിമ ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, തജൂസു സലാത്തുൽ ജനാസതി അലൽ മയ്യിത്തുൽ ഗായിബ് ലിഫിഅലിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറഞ്ഞ മയ്യത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കൽ അനുവദനീയമാണ്. ലൈസ ദാലിക ഖാസ്സം ബിഹി, ഹനഫി മദ്ഹബും മാലിക്കി മദ്ഹബും പറയുന്നത് പോലെ അത് പ്രവാചകന്റെ മാത്രം അനുവദിക്കപ്പെടുന്നതല്ല. പക്ഷേ ലാക്കിൻ യംബഗി അൻ യകൂന ദാലിക ഖാസ്സൻ ബിമൻ ലഹു ഷഅ്നുൻ ഫിൽ ഇസ്ലാം ലാ ഫി ഹഖി കുല്ലി അഹദ്, ദീനിന് വേണ്ടി വലിയ സേവനങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു അമീർ അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുക എന്നുള്ളത്, മറഞ്ഞ രൂപത്തിൽ നിസ്കരിക്കുക എന്നുള്ളത്, അവരുടെ നാട്ടിൽ നിസ്കരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും മറഞ്ഞ രൂപത്തിൽ നിസ്കരിക്കൽ അനുവദനീയമാണ് എന്ന് ലജ്നത്തുൽ ദായിമയുടെ ഫത്വയിലും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ വിഷയത്തിൽ എത്ര അഭിപ്രായങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്? 4 അഭിപ്രായങ്ങൾ. ഒരഭിപ്രായം, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം പാടില്ല. പ്രവാചകൻ നിസ്കരിച്ചതോ അത് പ്രവാചകന്റെ പ്രത്യേകമായ കാര്യമാണ്, ഖാസായ കാര്യമാണ്. 2 അഭിപ്രായം, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണ്. അതാണ് ഷാഫിഈ മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും വീക്ഷണം. അതാണ് ഇബ്നു ഹസ്മ് റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണം. അതാണ് ഇമാം ഷൗക്കാനിയുടെ അഭിപ്രായം. അതാണ് സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഹമ്മദ് അലി ആദം അൽ എത്യോപി റഹിമഹുല്ലാഹിയുടെ അഭിപ്രായം. 3rd വീക്ഷണം, ഒരു നാട്ടിൽ ഒരു വ്യക്തി മരണപ്പെടുകയും ആ നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി ആരും ജനാസ നിസ്കരിക്കാതിരിക്കുകയും ചെയ്താൽ മറ്റുള്ള നാട്ടുകാർക്ക് അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കാം. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം ഖത്താബി, ഇബ്നുൽ ഖയ്യിം, ഇബ്നു ഉസൈമീൻ അൽബാനി റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതരുടെ വീക്ഷണം. 4th അഭിപ്രായം, ഒരു നാട്ടിൽ മരണപ്പെട്ടിരിക്കുന്ന വ്യക്തി വലിയ പണ്ഡിതനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഖൈർ ചെയ്യുന്ന ഭരണാധികാരിയോ ആണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ജനാസ വീണ്ടും നിസ്കരിക്കാം, മറഞ്ഞ രൂപത്തിൽ നിസ്കരിക്കാം എന്നുള്ളതാണ് ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും ലജ്നത്തുൽ ദായിമയുടെയും ഫത്വ. മനസ്സിലായില്ലേ? ഇതാണ് ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്കിടയിലുള്ള അഭിപ്രായം. അഹ്ലുസുന്നക്കിടയിലുള്ള അഭിപ്രായം, ഇത് 4 അഹ്ലുസുന്നയുടെ അഭിപ്രായമാണ്. ഒരു വ്യക്തി തെളിവ് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു തെളിവ് സ്വീകരിച്ചാൽ, ഏതെങ്കിലും ഒരു വീക്ഷണം സ്വീകരിച്ചാൽ, ഒരു കാരണവശാലും അവർ അഹ്ലുസുന്നക്ക് പുറത്താണെന്നോ അല്ലെങ്കിൽ അവർ അഹ്ലുൽ ബിദഅയിൽ പെട്ടവരാണെന്നോ ഖുറാഫാത്തിന്റെ വാദമാണെന്നോ പറയാൻ പാടില്ല. കാരണം ഇത് ഖിലാഫിയായ അഹ്ലുസുന്നക്കിടയിലുള്ള ഒരു മസലയാണ്. ഇനി ഒരു കാര്യം കൂടി, ഇത് അഹ്ലുസുന്നക്കിടയിലുള്ള ഖിലാഫാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യം പറയാം. ഒന്നാമതായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ജാമിഉൽ മസായിലിൽ കാണാം. അദ്ദേഹം പറയുന്നു, മസ്അലത്തു സ്വലാത്തി അലൽ ഗായിബ്, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന വിഷയം, ഫീഹാ ലിൽ ഉലമാഇ ഖൗലാനി മശ്ഹൂറാൻ, അതിൽ പണ്ഡിതന്മാർക്ക് പ്രഗൽഭമായ 2 അഭിപ്രായങ്ങളുണ്ട്. എന്നിട്ട് പറയുന്നു, അഹദുഹുമാ, ഒന്നാമത്തെ അഭിപ്രായം, യജൂസ്, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണ്. വസ്താനി, 2rd അഭിപ്രായം, ലാ യജൂസ്, അനുവദനീയമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ സംസാരത്തിൽ വ്യക്തമാകുന്നത്. ഇനി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മുസ്തഖ്നിഇന്റെ ഷർഹിൽ പറയുന്നു, ഹാദിഹിൽ മസ്അല, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന വിഷയം, ഇഖ്തലഫ ഫീഹൽ ഉലമാഉ അലാ സലാസതി അഖ്വാൽ, പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായ 3 അഭിപ്രായങ്ങൾ കാണാം. ഒന്നാമത്തെ അഭിപ്രായം, യുസല്ല അലാ കുല്ലി മയ്യത്തിൻ ഗായിബ്, മറഞ്ഞിരിക്കുന്ന ഏത് മയ്യത്തിനും നിസ്കരിക്കാം. വലൌ സല്ല അലൈഹി ആലാഫുൻ നാസ്, ആ മരിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി 1000കണക്കിന് ആളുകൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും അവർക്ക് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു. 2rd അഭിപ്രായം, യുസല്ല അലൽ ഗായിബി, മറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിസ്കരിക്കാം. ഇദാ കാന ഫീഹി ഗിനാഉൻ ലിൽ മുസ്ലിമീൻ യഅനി മൻഫഅ, ആ മരണപ്പെട്ട വ്യക്തിയിലൂടെ മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു, അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് വേണ്ടി നിസ്കരിക്കാം. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നു, കഅലിമിൻ നഫഅ അന്നാസ ബിഇൽമി, ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പണ്ഡിതൻ മരിച്ചതാണെങ്കിൽ അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കാം. വതാജിരിൻ, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ, നഫഅ അന്നാസ ബിമാലി, അദ്ദേഹത്തിന്റെ സമ്പാദ്യം കൊണ്ട് ജനങ്ങൾക്ക് ധാരാളം നന്മകൾ ചെയ്തതാണെങ്കിൽ അവർക്ക് വേണ്ടിയും ജനാസ സംസ്കരിക്കാം എന്ന അഭിപ്രായമുണ്ട്. വ മുജാഹിദിൻ, ഒരു പോരാടിയ വ്യക്തി, ദീനിന് വേണ്ടി ജിഹാദ് ചെയ്ത വ്യക്തി, നഫഅന്നാസ ബിജിഹാദി, അദ്ദേഹത്തിന്റെ ജിഹാദ് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത വ്യക്തി, വമാ ശാബഹ ദാലിക്, അതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടി ജനാസ നിസ്കരിക്കാമെന്ന് അഭിപ്രായമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, യുസല്ല അലൈഹി, അദ്ദേഹത്തിന് വേണ്ടി, ഈ പറഞ്ഞതുപോലെ പണ്ഡിതൻ അല്ലെങ്കിൽ സമ്പാദ്യം ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന കച്ചവടക്കാരൻ അല്ലെങ്കിൽ മുജാഹിദ്, യുസല്ല അലൈഹി, അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കാം. ശുക്ര ലഹു, മറഞ്ഞ രൂപത്തിലാണ്, മറഞ്ഞ രൂപത്തിൽ ശുക്ര ലഹു, അദ്ദേഹത്തിനോടുള്ള നന്ദിയായി, വറദ്ദൽ ജമീലി, അദ്ദേഹം ചെയ്തിരിക്കുന്ന നന്മക്ക് തിരിച്ചുപകാരമായി, വതശ്ജീഅ ലിഗൈരിഹി അൻ യഫഅല മിത്ലമാ ഫഅൽ, മറ്റുള്ളവരും ഈ മരണപ്പെട്ടവർ ചെയ്തതുപോലെയുള്ള സേവനങ്ങൾ ചെയ്യാൻ അവർക്കൊരു പ്രോത്സാഹനമായി അങ്ങനെ ചെയ്യാം. ഇഖ്താറഹു കസീറു മിനൽ മുഅസിരീൻ, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അന്ന് പറയുകയാണ്, അന്ന് പറയുമ്പോൾ 10-20 കൊല്ലം മുമ്പാണ് ഷെയ്ഖ് മരണപ്പെട്ടത്. ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല പണ്ഡിതന്മാരുടെയും വീക്ഷണം അതാണ്. അതുകൊണ്ട് അതും അഹ്ലുസുന്നയുടെ ഇടയിലുള്ള അഭിപ്രായമാണ്. ഈ ഒരു അഭിപ്രായം തെരഞ്ഞെടുത്ത പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഈദി റഹിമഹുല്ലാ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഉസ്താദായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഈദി റഹിമഹുല്ലാ പറയുന്നു, മരണപ്പെട്ട വ്യക്തി എന്തെങ്കിലും പ്രത്യേക ഉപകാരം ചെയ്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി ജനാസ സംസ്കരിക്കാം. അതാണ് ഇബ്നു ബാസിന്റെയും അതാണ് ലജ്നത്തു ദായിമയുടെയും ഈ വിഷയത്തിലുള്ള ഫത്വ. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുന്നു, ഈ വിഷയത്തിലുള്ള മൂന്നാമത്തെ അഭിപ്രായം, ലാ യുസല്ല അലാ ഗായിബ്, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇല്ലാ മല്ലം യുസല്ല അലൈ, ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ആ മരിച്ച നാട്ടിൽ ആരും നിസ്കരിച്ചില്ല എങ്കിൽ നിസ്കരിക്കാം, അതല്ലെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല എന്നും ഈ വിഷയത്തിൽ അഭിപ്രായമുണ്ട്. അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ തെരഞ്ഞെടുക്കുന്ന അഭിപ്രായം. അപ്പോൾ ഈ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? അഹ്ലുസുന്നക്കിടയിൽ ഈ മൂന്ന് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അഹ്ലുസുന്നക്കിടയിൽ ഈ മൂന്ന് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. തയ്യബ്. അപ്പോൾ ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്കിടയിലുള്ള നാല് അഭിപ്രായങ്ങൾ മനസ്സിലായില്ലേ? ആ നാല് അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാർ ഏകദേശം ഓർമ്മയില്ലേ? ഇന്നലെ പ്രത്യേകിച്ച് ഞാൻ മറഞ്ഞ മയ്യത്തിന് വേണ്ടി ജനാസ നിസ്കരിച്ചപ്പോൾ ഞാൻ ആ ഒരു അഭിപ്രായമാണ് ഏറ്റവും പ്രബലമെന്ന് മനസ്സിലാക്കുന്ന ഒരാളല്ല. പക്ഷേ ആ വിഷയത്തിലുള്ള മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ടാണ് അവിടെ വേറൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ആ ഒരു വിഷയം ചെയ്തത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഹ്ലുസുന്നക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ആ ഒരു ഖിലാഫ് പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതി ഇത് ചെയ്തത്. ഇന്നലെ ഞാൻ നിസ്കരിച്ചതിനെ തുടർന്ന് അതുകൊണ്ടാണ് ഈ ഒരു മസല ഒന്ന് വിശദീകരിക്കാമെന്ന് കരുതിയത്. ചില സഹോദരങ്ങളൊക്കെ വളരെ മോശമായി പല രൂപത്തിലും പരാമർശിച്ചു എന്ന് കേട്ടു. ചില സഹോദരങ്ങൾ പറഞ്ഞു, ഇത് ഖുറാഫാത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഇത് ഖുറാഫികളുടെ വാദമാണ്, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്ന വാദം അഹ്ലുസുന്നയുടേതാണോ, ഇത് ബിദഅത്തിന്റെ വാദമല്ലേ എന്നൊക്കെ പല സഹോദരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിച്ചു. വേറെ ചില സഹോദരങ്ങൾ ജസാഹുമുല്ലാഹു ഖൈറൻ ഏറ്റവും നല്ല രൂപത്തിൽ ചോദ്യമയച്ചു, ഏറ്റവും നല്ല രൂപത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാനുള്ള ആവശ്യത്തോടുകൂടി ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വിഷയത്തിൽ ഒരാൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ വീക്ഷണം നമ്മൾ മനസ്സിലാക്കണം. ആ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇന്നലെ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ ബിദഅത്താണ് എന്ന് പറഞ്ഞിരിക്കുന്ന സഹോദരങ്ങൾ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞവർ എന്ന ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞത് ബിദഅത്താണെന്ന് പറയണം. അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ബിദഅത്താണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അറിവില്ലായ്മയിൽ സംസാരിക്കാൻ പാടില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഏകദേശം എല്ലാവരും ഈ വിഷയം സംസാരിക്കുമ്പോൾ പറയുന്നു, ഇത് അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. ഇനി വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത കിട്ടാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇങ്ങനെ ഒരു വിഷയം ഇന്നലെ ഈ ഒരു വിഷയം നടന്നതിനു ശേഷം ചില സഹോദരങ്ങൾക്ക് സംശയമുണ്ടായതിനെ തുടർന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ പ്രധാനപ്പെട്ട ചില പണ്ഡിതന്മാർ, അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, വലിയ പണ്ഡിതന്മാരാണെങ്കിലും ചെറിയ പണ്ഡിതന്മാരാണെങ്കിലും, അവരിൽ പലരുമായും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിശദമായി എഴുതിക്കൊണ്ട്, ഞാൻ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം നിരുപാധികം കാണുന്ന ഒരു വ്യക്തിയല്ല, പക്ഷേ ആ ഒരു സമയത്ത് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ ഫിത്നക്ക് അല്ലെങ്കിൽ മസ്ലഹത്ത് അതല്ല, അവിടെ മസ്ലഹത്ത് നിസ്കരിക്കലാണ് എന്ന് പറഞ്ഞ് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ചില പണ്ഡിതന്മാർക്ക് എഴുതിയിരുന്നു. ചില പണ്ഡിതന്മാരോട് ആ വിഷയം ചോദിച്ചു. അതിലൊന്നാമത് ഷെയ്ഖ് ഫഹദ് അൽ ഫുഹൈദ് ഹഫിളഹുല്ലയാണ്. സൗദിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ വിദ്യാർത്ഥികളിൽ വളരെ പ്രധാനിയായ ഒരു വ്യക്തി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു മസ്ജിദിൽ ജുമാ നിസ്കാര ശേഷം ജനാസ നിസ്കരിക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജനാസ നിസ്കരിക്കുകയും ചെയ്തു. വ്യക്തിപരമായി അത് മഷ്റൂ ആണ് അല്ലെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അഹ്ലുസുന്നയുടെ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അത് അനുവദനീയമാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്. അവിടെ മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് ദഅവത്ത് നല്ല രൂപത്തിൽ തുടരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്നതിനെ കുറിച്ച് ഷെയ്ഖ് ഫഹദ് അൽ ഫുഹൈദ് ഹഫിളഹുല്ലാക്ക് അതിനെക്കുറിച്ച് ഞാൻ എഴുതി. അദ്ദേഹം എനിക്ക് തിരിച്ചു നൽകിയിരിക്കുന്ന മറുപടി, ലാ ബഅസ ബിഹി ഇൻഷാ അല്ലാഹ്, അങ്ങനെ ചെയ്തതാണെങ്കിൽ അത് പ്രശ്നമില്ല. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ പ്രഗത്ഭനായ മറ്റൊരു വിദ്യാർത്ഥി, ഷെയ്ഖ് അൽബാനിയുടെ അരികിലൊക്കെ പഠിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സദ്ഹാൻ ഹഫിളഹുല്ലാ, റിയാദിൽ ജീവിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ആ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു അത് അനുവദനീയമാണ്, അത് പ്രശ്നമില്ല, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ മസ്ലഹത്ത് പരിഗണിക്കണം. അവരെനിക്ക് എഴുതിയത് ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ മസ്ജിദ് നബവിയിൽ, മദീന മസ്ജിദ് നബവിയിൽ പഠിപ്പിക്കുന്ന ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും ഇബ്നു ഉസൈമിന്റെയും ഒക്കെ വിദ്യാർത്ഥിയായ ഷെയ്ഖ് അലി തുവൈജിരി ഹഫിളഹുല്ലയോട് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. അദ്ദേഹം എനിക്ക് നൽകിയിരിക്കുന്ന മറുപടി അതിനാൽ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ ജുമാ നിസ്കാരത്തിന് ശേഷം ജനങ്ങൾക്ക് ഇമാമായി ഞാൻ ജനാസ നിസ്കരിച്ചിരുന്നു, അതിന്റെ പശ്ചാത്തലം ആ മസ്ജിദിന്റെ ആൾ എന്നോട് അല്ലെങ്കിൽ ആ മസ്ജിദുമായി ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ എന്നോട് അവരുടെ കുടുംബത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ ജനാസ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ ജനാസ നിസ്കരിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പൊതുവെ സലഫി ഇഖ്വകൾ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം നിസ്കരിക്കാത്തവരാണ്. ഞാനും ഒരു സ്ഥലത്ത് ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാറില്ല. പക്ഷേ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിസ്കരിച്ചു. അതിന് മൂന്ന് കാരണങ്ങളാണ്. ഒന്നാമത്തേത് ചില പണ്ഡിതന്മാർ അനുവദിച്ചതിനാൽ, രണ്ടാമത്തേത് ഞാൻ ഷെയ്ഖിനോട് ഇവിടെ പറഞ്ഞു, രണ്ടാമത്തേത് ചില പണ്ഡിതന്മാർ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സമ്പാദ്യം കൊണ്ട് ജനങ്ങൾക്ക് ദഅവിയായ മേഖലയിൽ ഉപകാരം ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വായിച്ചതിന്റെ അടിസ്ഥാനത്താൽ. മൂന്നാമത്തേത് ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഒരു മസ്ലഹത്ത് അല്ലെങ്കിൽ മസ്ജിദുമായി ബന്ധപ്പെട്ട മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിസ്കരിച്ചത് എന്ന് പറഞ്ഞു. അതിന് ഷെയ്ഖ് എനിക്ക് നൽകിയിരിക്കുന്ന മറുപടി,
اهلا وسهلا اقول بارك الله فيك كما ذكرتم انتم في السؤال ان صلاح الغائب فيها خلاف
من العلماء شيخ ആദ്യം പറയുന്നത് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഷെയ്ഖ് ആദ്യം പറഞ്ഞത് ഈ വിഷയത്തിൽ ചോദ്യത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്.
اقول بارك الله فيك كما ذكرتم انتم في السؤال ان صلاح الغائب فيها خلاف فمن العلماء من يرى جواز الصلاح الغائب مطلقا.
ഷെയ്ഖ് പറയുന്നു ചില പണ്ഡിതന്മാർ നിരുപാധികം മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ നിരുപാധികം മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നു ഒരു വ്യക്തി മരണപ്പെട്ടു വേറൊരു നാട്ടിൽ അദ്ദേഹം എന്തെങ്കിലും ദീനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ പണ്ഡിതനോ ആണെങ്കിൽ അവർക്ക് വേണ്ടി നിസ്കരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ അവരാണ് മരണപ്പെട്ടതെങ്കിൽ മറഞ്ഞ രൂപത്തിൽ അവർക്ക് നിസ്കരിക്കാമെന്ന് ചില പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്.
وهذا راي شيخ الاسلام ابن تيميه
اذان ابن تيميه ولا يقرا
قال شيخ الاسلام ابن تيميه الرجل الذي لم يصلى عليه يصلى عليه وما فعلته بارك الله فيك من انك صليت عليه كسبا لقلب هذا الرجل ولمصلحه راجحه وهو ان تبقى الموده بينكم وبينه ويمكنكم من المسجد ويعينكم على نشر العلم ونشر العقيده.
എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ് നിങ്ങൾ ഈ മസ്ജിദിൽ ചെയ്തിരിക്കുന്ന കാര്യം ഈ പറഞ്ഞതുപോലെ അവിടെ ദഅവത്ത് നല്ല രൂപത്തിൽ നടക്കാൻ അതുപോലെ തന്നെ അവിടുത്തെ മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് ഈ ചെയ്തിരിക്കുന്ന
കാര്യം
അത് നല്ല കാര്യമാണ്,
അത്
ശറഅ പരിഗണിക്കുന്ന മസ്ലഹത്തിൽ പെട്ടതാണ്. അത് ചെയ്തത് നല്ല കാര്യമായിട്ടാണ് ഷെയ്ഖ് അവിടെ പറഞ്ഞത്. ഷേഖ് പറഞ്ഞു അതിൽ മസ്ലഹത്തുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ പരിഗണന. രണ്ടാമത്തേത്, അത് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണമാണ്, മറഞ്ഞ മയ്യത്തിനു വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണ് എന്ന് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അതിനുശേഷം ഒരു മിനിറ്റോളം വീണ്ടും ഷേഖിന്റെ വോയിസ് അതിലുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം ഷേഖ് അലി തുവൈജിരി ഹഫിളഹുദയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടിയാണ്. മൂന്നാളെ ഞാൻ പറഞ്ഞു, ഷേഖ് ഫഹദ് അൽ ഫുഹൈദ്, ഷേഖ് അബ്ദുൽ അസീസ് സജഹാൻ, ഷേഖ് അലി തുവൈജിരി ഹഫിളഹുല്ല, അതുപോലെ തന്നെ ഷേഖ് അൽബാനി റഹിമഹുല്ലയുടെ പ്രഗത്ഭനായ ശിഷ്യൻ ഷേഖ് സലീം അൽ ഹിലാലി ഹഫിളഹുല്ല, അദ്ദേഹത്തോട് ഈ വിഷയം ഞാൻ ചോദിച്ചു. ഈ വിഷയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷേഖ് അലി തുവൈജിരിക്ക് എന്താണോ അയച്ചത് അത് തന്നെയാണ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഷേഖ് സലീം അൽ ഹിലാലിക്ക് അയച്ചത് അദ്ദേഹത്തിന്റെ മറുപടി.
وعليكم السلام ورحمة الله وبركاته حياكم الله إخواني أرجو من الإخوة الذي سأل عنه الأخ أبو عمير الهندي في موضوع ما جرى اليوم صلاة الغائب وغير ذلك هذه مسألة اجتهاد
أدل الشيخ برأينا ده أدل شبدا قرمانا أدل الشيخ برأينا ده عاشق بدأ شوذي شريكنا بشيام لا نجعل هذه المساله الخلافيه سبيلا للخلاف بيننا اور خلافيയായ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ വീക്ഷണമുള്ള ഒരു വിഷയം നമുക്കിടയിൽ ഖിലാഫിന് ഒരു കാരണമാകാൻ പാടില്ല. നമുക്കിടയിൽ ഖിലാഫ ആൾക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. ഷേഖ് പറയുകയാണ്. എന്നിട്ട് ഷേഖ് പറഞ്ഞു, ഞാൻ വ്യക്തിപരമായി ഇവിടെ ശരിയായിട്ട് മനസ്സിലാക്കുന്നത് എന്താണ്, ഒരു മയ്യത്തിന് ഒരു നാട്ടിൽ നിസ്കരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ മാത്രമേ മറഞ്ഞ സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ പറ്റൂ എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ വീക്ഷണം. പക്ഷേ അങ്ങനെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അതിങ്ങനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ഭിന്നിക്കുകയോ ചെയ്യാൻ പാടില്ല, അതിന്റെ പേരിൽ പരസ്പരം സംസാരിക്കാൻ പാടില്ല എന്ന് ഷേഖ് സലീം അൽ ഹിലാലി ഹഫിളഹുല്ല പറഞ്ഞു. അതുപോലെ തന്നെ ഷേഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ പ്രഗത്ഭനായ മറ്റൊരു ശിഷ്യൻ ഷേഖ് ബദർ അൽ ഉതൈബി ഹഫിളഹുല്ല, അദ്ദേഹത്തോട് ഇതേ വിഷയം ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടിയും
وعليكم السلام ورحمه الله وبركاته حياكم الله اهلا وسهلا بارك الله فيكم مساله الصلاه القائمه مساله خلافيه مشهوره بين اهل
عفوا هذا الصوت كلير ഓർവാണ് അതില് ഷേഖ് പറഞ്ഞു ഇങ്ങനെയാണ് മസ്അലത്തു സ്വലാത്തി അലൽ ഗായിബ് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത് മസ്അലത്തുൻ ഖിലാഫിയത്തുൻ മഷ്ഹൂറ പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ട അഭിപ്രായ ഭിന്നതയുള്ള മസ്അലയാണ്. എന്നിട്ട് ഷേഖ് അതിൽ ഈ ചെയ്തിരിക്കുന്ന കാര്യം ഷേഖ് പറഞ്ഞു, ആരാണോ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം മറഞ്ഞതിനു വേണ്ടി നിസ്കരിക്കാതിരിക്കലാണ് എന്നുള്ളതാണ്, പ്രത്യേകിച്ച് അവർ മരണപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാതിരിക്കലാണ് നല്ലത് എന്ന്. പക്ഷേ നിങ്ങൾ അങ്ങനെ നിസ്കരിച്ചു എന്നുള്ളത് തെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം ബിദഅത്ത് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം ഫിസ്ഖ ആക്ഷേപിക്കാനോ ഒരു കാരണമാകരുത് എന്ന് ഷേഖ് ബദർ അൽ ഉതൈബി ഹഫിളഹുല്ല പറഞ്ഞു. അതുപോലെ തന്നെ ഷേഖ് അബ്ദുൽ അസീസ് അർറയീസ് ഹഫിളഹുല്ല അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ യുഖാലു ലിമൻ ഫഅലഹ മുബ്തദിഅ, അത് ആരെങ്കിലും ചെയ്താൽ അദ്ദേഹത്തെ കുറിച്ച് മുബ്തദിഅ ആണെന്നോ അല്ലെങ്കിൽ ആ രൂപത്തിൽ അഹ്ലു സുന്നയുടെ പുറത്തുള്ള വാദമാണെന്നോ പറയരുത്. അത് ചെയ്യുന്നവർ അതിന്റെ മസ്ലഹത്ത് നോക്കിയാണ് ചെയ്തത് എങ്കിൽ അതിന് പ്രത്യേകിച്ച് ഈ രൂപത്തിൽ പറയാൻ പാടില്ല എന്ന് ഷേഖ് അബ്ദുൽ അസീസ് റയീസ് ഹഫിളഹുല്ല പറഞ്ഞു. കുവൈത്തിൽ ജീവിക്കുന്ന ഷേഖ് സാലിം അത്തവീൽ ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ വിദ്യാർത്ഥി അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചിരിക്കുന്ന നിസ്കാരം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. നിങ്ങൾ എന്തായാലും നിസ്കരിച്ചു കഴിഞ്ഞു, ഇനി അതിന്റെ പേരിൽ ഈ രൂപത്തിൽ പരസ്പരം തർക്കിക്കുക എന്നുള്ളത് പരസ്പരം സംസാരിക്കുക എന്നുള്ളത് ശരിയായ നിലപാടല്ല എന്ന് ഷേഖ് സാലിം അത്തവീൽ ഹഫിളഹുല്ലയും പറഞ്ഞു. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ വീക്ഷണം. പല പണ്ഡിതന്മാരോട് ഞാൻ ഇന്നലെ ചോദിച്ചു ഈ വിഷയം, പല പണ്ഡിതന്മാരും എനിക്ക് നൽകിയിരിക്കുന്ന മറുപടി ഇത് തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഏതൊരു പണ്ഡിതനോട് ചോദിച്ചാലും ഇതിന്റെ പേരിൽ പരസ്പരം ഭിന്നിക്കാനോ അല്ലെങ്കിൽ ഇത് ബിദഅത്താണെന്ന് പറയാനോ ഒരു പണ്ഡിതനും മുതിരുകയില്ല. ഒരു പണ്ഡിതന്മാരും ആ രൂപത്തിൽ സംസാരിക്കുകയുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നലെ ചില സഹോദരങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ വാസ്തവത്തിൽ അത് മനസ്സിന് പ്രയാസമുണ്ടായി. എന്നെ സംബന്ധിച്ച് പറഞ്ഞതിലല്ല, അവർ പറഞ്ഞത് ഗീബത്താണ്. അവർ പറഞ്ഞത് ഗീബത്താണ്, ഇത് ബിദഅത്ത്. ചില ഒരു സഹോദരൻ എന്നെ ഇന്നലെ സമീപിച്ചിട്ട് പറഞ്ഞു, ചില ആളുകൾ ഇത് ബിദഅത്താണെന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ബിദഅത്താണെന്ന് പറഞ്ഞു, ബിദഅത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും അത് കരുതാത്ത കാര്യമാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു, ഇത് ഖുറാഫികളുടെ രീതിയാണ്, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത് ഖുറാഫികളുടെ രീതിയാണെന്ന് പറഞ്ഞ് ചില ആളുകൾ സംസാരിച്ചു. വേറെ ചില ആളുകൾ പറഞ്ഞത്രേ, ഞാനത് നിസ്കരിച്ചത് ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു വാദത്തിന്റെ ഗൗരവം എന്താ? നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ നിസ്കരിച്ചു എന്ന് സങ്കല്പിക്കുക, ആ വ്യക്തിയെ നോക്കി ഞാൻ പറയുകയാണ് ഇദ്ദേഹം നിസ്കരിച്ചത് ആരെങ്കിലും തൃപ്തിപ്പെടുത്താനാണ് അല്ലെങ്കിൽ എന്നെ കാണിക്കാനാണ്, അയാളെ കാണിക്കാനാണ്, അതിന്റെ ഗൗരവം എന്താ? ഇമാം حافظ الحكمي رحمه الله അദ്ദേഹത്തിന് മആരിജൽ ഖബൂലിൽ പറയുന്നു, ഇൻ കാന അൽ ബാഇസു അലൽ അമൽ, ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാനുള്ള കാരണം, ഹുവ ഇറാദതു ഗൈറില്ലാ, അല്ലാഹു അല്ലാത്ത ആരെങ്കിലും കാണാനോ അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്ത ആരുടെയെങ്കിലും തൃപ്തിയാണെങ്കിൽ, ഫദാലിക നിഫാഖുൽ അക്ബർ, അതാണ് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്ക് നിഫാഖ് എന്ന് ഹാഫിദ് അൽ ഹകമി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മആരിജുൽ ഖബൂലിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നലെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സഹോദരങ്ങൾ, അത് പറഞ്ഞിരിക്കുന്നത് അറിവില്ലായ്മ കാരണത്താൽ പെട്ടെന്ന് നാവിൽ നിന്ന് വന്നുപോയത് കൊണ്ടാണെങ്കിൽ അവർക്ക് ഞാനത് മാപ്പാക്കി നൽകുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നും ബാക്കിയില്ല. ഇനി അത് പറഞ്ഞിരിക്കുന്ന സഹോദരങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ, മനസ്സിൽ മോശമായ എന്തെങ്കിലും ചിന്താഗതികൾ വെച്ചുകൊണ്ടാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാ മിൻകും മിൻ അഹദ ഇല്ലാ സയുകല്ലിമുഹു റബ്ബു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ നിൽക്കേണ്ടി വരും, അവരോട് അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്യും, അവർക്കിടയിൽ ഒരാൾ പോലും മധ്യസ്ഥനായിട്ട് വരികയില്ല, അല്ലാഹു നേരിട്ടായിരിക്കും ചോദ്യം ചോദിക്കുക. ദുരുദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ ദഅവത്ത് മുടക്കണമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഏതെങ്കിലും ഒരു സഹോദരൻ അത് പറഞ്ഞത് എങ്കിൽ, അതെന്നോട് പൊരുത്തപ്പെടിക്കുന്നില്ല എങ്കിൽ, അത് അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഞാനത് മാറ്റിവെക്കുകയാണ്, അത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് മാറ്റിവെക്കുകയാണ്. അവിടെ എത്തിയാൽ അത് അഹ്ലുസുന്നയുടെ നിലപാടാണോ, അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അദ്ദേഹം അള്ളാഹുവിന്റെ മുന്നിൽ പറയട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു വാദം പറയുമ്പോൾ, ഒരു വിഷയം പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പരിശ്രമിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇന്നലെ എന്നോട് വേറൊരു സഹോദരൻ പറഞ്ഞു, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് എന്ന്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയുടെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു സ്ഥലത്ത് ഒരു വ്യക്തി മരണപ്പെട്ടു, അദ്ദേഹത്തിന് വേണ്ടി ആരും അവിടെ നിസ്കരിച്ചില്ല എങ്കിൽ മാത്രമാണ് നിസ്കാരം അനുവദിക്കപ്പെടൂ എന്നുള്ളതാണ്. അത് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറയുന്ന അഭിപ്രായമാണ്. അദ്ദേഹം അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്, അത് വളരെ ശരിയായ അഭിപ്രായം തന്നെയാണ്. പക്ഷേ അതിനർത്ഥം അദ്ദേഹം പറഞ്ഞതിനപ്പുറം വേറെ ആര് പറയുന്നതും തെറ്റാണ് എന്നല്ല. അങ്ങനെ ഒരു വാദം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലക്ക് പോലുമില്ല. മറിച്ച് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറയാറുണ്ടായിരുന്നു, നമ്മളിവിടെ പറഞ്ഞു, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം അനുവദിച്ച ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാരാണ്? ഇമാം ഷാഫിഈയാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറയാറുണ്ട്, ഏതെങ്കിലും ഒരു പണ്ഡിതനെ തഖ്ലീദ് ചെയ്യൽ, അന്ധമായി അനുകരിക്കൽ അനുവദനീയമാണെങ്കിൽ ഞാൻ ഇമാം ഷാഫിഈ റഹിമഹുല്ലയെ തഖ്ലീദ് ചെയ്യുമായിരുന്നു എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറയാറുണ്ട്. അതുപോലെ തന്നെ അല്ലാമ അഹ്മദ് ഷാകിർ റഹിമഹുല്ല ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ കിതാബ് റിസാലയുടെ മുഖദ്ദിമയിൽ പറയുന്നു, ഏതെങ്കിലും ഒരു പണ്ഡിതനെ തഖ്ലീദ് ചെയ്യൽ അനുവദനീയമാണെങ്കിൽ ഞാൻ ഇമാം ഷാഫിഈ റഹിമഹുല്ലയെ തഖ്ലീദ് ചെയ്യുമായിരുന്നു. മാത്രമല്ല, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജോർദാനിലെ ഒരു ഭരണാധികാരി മരണപ്പെട്ടു. അന്ന് അവിടെ മസാജിദുകളിൽ ഉണ്ടായിരുന്ന ഇമാമുമാരോട് അദ്ദേഹത്തിന് വേണ്ടി മറഞ്ഞ രൂപത്തിൽ മയ്യത്ത് നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ചില മസ്ജിദുകളിലെ ഇമാമുമാർ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയുടെ ഒരു വിദ്യാർത്ഥിയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യണം, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ആ വിദ്യാർത്ഥി പറഞ്ഞു, ഷെയ്ഖ് ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ ഷെയ്ഖ് അൽബാനിയോട് ചോദിക്കുക എന്ന് പറഞ്ഞു. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയോട് ആ മസ്ജിദിലെ ഇമാമുമാർ പോയിക്കൊണ്ട്, നമ്മളിങ്ങനെ നാട്ടിൽ മരണപ്പെട്ടിരിക്കുന്ന ഭരണാധികാരിക്ക് വേണ്ടി നിസ്കരിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ, അത് ബിദഅത്താണ്, അത് ഖുറാഫാത്തിന്റെ വാദമാണ്, അത് അഹ്ലുസുന്നക്ക് പുറത്താണ് എന്നല്ല ഷെയ്ഖ് അൽബാനി പറഞ്ഞത്, മറിച്ച് നിങ്ങൾ നിസ്കരിക്കുക എന്നാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറഞ്ഞത് എന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന ഷെയ്ഖിന്റെ വിദ്യാർത്ഥികൾ പറയുന്നതായി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ രൂപത്തിൽ ഒരു വിഷയം നമ്മൾ കേട്ടാൽ അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്, ആ വിഷയത്തിൽ അഹ്ലുസുന്നക്ക് അഭിപ്രായ ഭിന്നതയുണ്ടോ, അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ എല്ലാവർക്കും തെളിവുണ്ടോ, അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവരെ വിമർശിക്കാൻ നമ്മൾ ഇറങ്ങുക. അതല്ലാതെ നമ്മളൊരു കാര്യം മനസ്സിലാക്കി അതിനപ്പുറം വേറെ ഒന്നും ശരിയില്ല, അതാണ് നമ്മൾ കുറെ കാലമായിട്ട് കേട്ടുവരുന്നത്, പിന്നെ എങ്ങനെ മറ്റുള്ളത് ശരിയാവുക എന്ന വാദമൊന്നും അല്ലെങ്കിൽ എന്ന ചിന്താഗതി ഒരിക്കലും നമുക്ക് ഉചിതമല്ല. ഇത് അഹ്ലുസുന്നയുടെ മാർഗമല്ല. നമ്മൾ സലഫികൾ എന്നൊക്കെ പറഞ്ഞ് നടന്ന് ഈ രൂപത്തിൽ ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഗീബത്താണ്, മറ്റുള്ളവർക്കെതിരെയുള്ള ശിർക്ക് ആരോപണമാണ്, മറ്റുള്ളവർക്കെതിരെയുള്ള പാപാരോപണമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്നൊരു ചിന്ത ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് ഉണ്ടാവുകയും ചെയ്യുക. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം ഇന്നലെ ഒരു സഹോദരന്റെ മെസ്സേജ് കണ്ടപ്പോൾ മനസ്സിന് വല്ലാതെ പ്രയാസമുണ്ടായി. ആ സഹോദരൻ എന്നോട് പറഞ്ഞത്, ചില ആളുകൾ പറഞ്ഞത്രേ ആഷിഖ് എല്ലാവരെയും ബിദഅത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന പറ്റുമെന്ന് പറയും. കാരണം ഇവിടെ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കാരം അനുവദിച്ചല്ലോ, അതുകൊണ്ട് നിസ്കാരത്തിന് വേണ്ടി നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന പറ്റുമെന്ന് പറയും. വേറെ ചില സഹോദരങ്ങൾ പറഞ്ഞു ഇത് ഖുറാഫികളുടെ മാർഗമാണ്, ഇത് അഹ്ലുസുന്നയുടെ മാർഗമല്ല. അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞ വ്യക്തി അഹ്ലുസുന്നയുടെ എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞത്, ഇത് ഖുറാഫികളുടെ മാർഗമാണെന്ന്. ഒരു കാരണവശാലും അങ്ങനെയുള്ള സംസാരം നമ്മുടെ നാവിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ എന്തിനാണ് അറിയാത്ത കാര്യങ്ങൾ, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുന്നത്? എന്റെ അഭിമാനത്തിൽ അല്ലെങ്കിൽ എന്നെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് വിട്ടുകൊടുക്കും. പക്ഷേ അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ ദേഹേച്ഛ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെറുതെ ആരോപിക്കൽ ഒരിക്കലും അനുവദിക്കപ്പെടുന്ന ഒരു കാര്യമല്ല, ശർഅ അനുവദിക്കുന്ന കാര്യമല്ല. വേറൊരു സഹോദരൻ പറഞ്ഞു, ഞാനെന്തോ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി പ്രമാണങ്ങൾ വളച്ചൊടിച്ചതാണത്രേ. അദ്ദേഹം ഈ വിഷയത്തിലുള്ള പ്രമാണങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക, നമ്മുടെ നാവിനെ നമ്മൾ സംരക്ഷിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുനോട് പറഞ്ഞു, ജനങ്ങൾ അവരുടെ നാവുകൊണ്ട് കൊയ്യുന്ന കാരണങ്ങളാലാണ് അവർ നരകത്തിൽ മുഖത്ത് വലിച്ചഴക്കപ്പെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഫീ മുഅ്മിനിൻ മാ ലൈസ ഫീ, ഒരു മുസ്ലിമായ സഹോദരൻ പറയാത്ത വാദം, അവൻ ചിന്തിക്കാത്തൊരു വാദം ആരെങ്കിലും അവനെ കുറിച്ച് പറഞ്ഞാൽ, അസ്കനഹുല്ലാഹു റദ്ഗത അൽഖബാൽ, നരകവകാശികളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ചലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പാർപ്പിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഗീബത്ത് നമ്മൾ സൂക്ഷിക്കുക, നമീമത്തുകൾ നമ്മൾ സൂക്ഷിക്കുക. നമുക്ക് ഉറപ്പുള്ള കാര്യം, ഞാൻ ചെയ്തിരിക്കുന്ന വിഷയം എന്നോട് സംശയമുണ്ടെങ്കിൽ ആദ്യം എന്നോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്തത്? അതല്ലാതെ മറ്റുള്ളവരോട് ഇത് ബിദഅത്താണ്, ഇത് ഖുറാഫാത്താണ്, ഇത് ഖുറാഫാത്തിന്റെ മാർഗമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കൽ ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽപ്പെട്ടതല്ല. ഈ ഒരു കാര്യമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ആ വിഷയം മനസ്സിലായില്ലേ? ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്കിടയിലാണ് അഭിപ്രായ ഭിന്നതയുള്ളത്.